അധ്യായം 42. വല്ലാതെ പരിഭ്രമിച്ചാണ് പഞ്ചി പാലം കടന്ന് മുകളിലേക്ക് വടികുത്തിക്കൊണ്ട് പാഞ്ഞു കയറിയത്. വീട് കത്തിയമർന്നിരുന്നു. ബലീന്ദ്രപ്പാളയുടെ അരികിലുള്ള ആര്യവേപ്പിൻ തൈമരത്തിനടിയിൽ നീലകണ്ഠനും ദേവയാനിയും അവശരായി കിടക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ പഞ്ചിക്ക് ആശ്വാസമായി. വരിഞ്ഞു കെട്ടിയിരുന്നതിനാൽ ദേഹത്തിൽ അവിടെവിടെ തോലടർന്ന് ചോര കല്ലിച്ചിരുന്നു. വെള്ളം വേണം, ഞരങ്ങിക്കൊണ്ട് ദേവയാനി പറഞ്ഞു. മുറ്റത്തിൻ്റെ മൂലയിലുണ്ടായിരുന്ന കറുത്ത മൺകലങ്ങളിലൊന്നെടുത്ത് പഞ്ചി തോട്ടിലേക്കോടി വെള്ളം കൊണ്ടുവന്ന് രണ്ടാൾക്കും കൊടുത്തു. നീലകണ്ഠൻ എഴുന്നേറ്റിരുന്നു. മേൽക്കൂര വെന്ത് വെണ്ണീറായത് നോക്കി. അകത്തുള്ളതെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. നീലകണ്ഠനെ താങ്ങിപ്പിടിച്ച് ദേവയാനി എഴുന്നേറ്റിരുന്ന് മുടി കെട്ടിവെച്ചു. ബാക്കി വന്ന വെള്ളത്തിൽ മുഖം കഴുകി. വീടിന് നേർക്ക് നോക്കിയില്ല. പഞ്ചി പറഞ്ഞു, രണ്ട് പോലീസുകാർ പാലത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പുരയ്ക്ക് വന്ന് എന്നെ വിളിച്ച് ഈടെ പറയാൻ അവർ കാത്തു നിൽക്കുന്നുണ്ട്. ബരി വീടിന് തീയിട്ടത് ആരെങ്കിലും അറിഞ്ഞ് സ്റ്റേഷനിൽ വിവരമറിയിച്ചിരിക്കണം, നീലകണ്ഠൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഇത്ര രാവിലെ പോലീസ് എത്തില്ലല്ലോ. പഞ്ചി ധൃതി കൂട്ടി. ദേവയാനിയെ താങ്ങിപ്പിടിച്ച് നീലകണ്ഠൻ താഴെയിറങ്ങി. പാലത്തിനപ്പുറത്ത് പോലീസുകാർ നിൽപ്പുണ്ട്. കുറച്ചു മാറി ഇരുണ്ട മുഖത്തോടെ ഒരാൾക്കൂട്ടം കാത്തു നിന്നിരുന്നു. സുബ്ബനായിക്കും നാരായണഭട്ടും ദാമോദര ഷെട്ടിയും ഐത്തക്കയും എല്ലാമുണ്ട്. ആരും ഒന്നും മിണ്ടിയില്ല. വാചാലമായ നിശബ്ദത ചുറ്റും വ്യാപിച്ചു. ദേവദാസയെ കണ്ണുകാട്ടി വിളിച്ച് നീലകണ്ഠൻ പറഞ്ഞു, ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോകുന്നു, ശ്രീരാമയെ വിവരമറിയിക്കണം. മലയാളിയായ പോലീസുകാരൻ പാരുഷ്യമില്ലാതെ പറഞ്ഞു, വാ നമുക്ക് നടക്കാം, സ്വർഗത്തിൽ ജീപ്പുണ്ട്. പഞ്ചി വഴികാട്ടിയായി മുന്നിൽ നടന്നു. സ്വർഗത്തിൽ നിന്നും 1.5 കിലോമീറ്ററോളം ചെമ്മൺ റോഡിലൂടെ ജീപ്പ് മുന്നോട്ട് വന്നിരുന്നു. പഞ്ചിയോട് യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറി. എൻമകജയിലെ കുന്നുകൾ ചുറ്റിക്കയറി ജീപ്പ് കുതിച്ചു പാഞ്ഞു. മേശപ്പുറത്ത് കാലുകൾ നീട്ടിവെച്ച് പത്രം വായിച്ചു കൊണ്ടിരുന്ന SIയുടെ അരികിലേക്ക് അവരെ കൊണ്ടുപോയി. പോലീസുകാരൻ പറഞ്ഞു, സാർ പ്രതികളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. നീലകണ്ഠൻ ചെറുതായി ഒന്ന് നടുങ്ങി. പ്രതികളോ പിടിച്ചുകൊണ്ടുവന്നു എന്നോ? പത്രം താഴ്ത്തിപ്പിടിച്ച് SI രൂക്ഷമായി നോക്കി. നീലകണ്ഠൻ യാചനാസ്വരത്തിൽ പറഞ്ഞു, പ്രതികൾ ഞങ്ങളല്ല, ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ വീട് കത്തിച്ചു, കണ്ടാൽ അറിയുന്നവരാണ് സാർ. ഇന്നലെ രാത്രി മുഴുവൻ SI ക്രൂരമായ ചിരി പുറത്തെടുത്തു. അങ്ങനെയൊരു പരാതി ഇവിടെ ലഭിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരെക്കുറിച്ച് പരാതികളുണ്ട്, അതാണ് പൊക്കിക്കൊണ്ടുവന്നത്. നീലകണ്ഠൻ ആശ്ചര്യപ്പെട്ടു, എന്തു പരാതി? വാക്കുകളിലെ വിനയക്കുറവും പരുഷതയും SIയെ ചുണ്ടിപിടിപ്പിച്ചു. മാർദ്ദവമില്ലാതെ അയാൾ മുരണ്ടു. നിന്റെ പേരെന്താടാ? നീലകണ്ഠൻ. അതല്ല ചറ്റേ, നിന്റെ ശരിയായ പേര് പറ. നീലകണ്ഠൻ 6 കൊല്ലം മുമ്പ് ആത്മഹത്യ ചെയ്തു. സാർ ഞാൻ നീലകണ്ഠനാണ്. SI നീലകണ്ഠനെ തറപ്പിച്ചു നോക്കി. പതുക്കെ അയാളുടെ കട്ടിമീശയ്ക്കിടെ അടിയിൽ വികൃതമായ ചിരിയുടെ അറ്റം തെളിഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ നീ പറ, നീ ജീവനോടെ കത്തിച്ച ആ മനുഷ്യനാര്? നീലകണ്ഠൻ നടുങ്ങി. അത്? വാക്കുകൾ ഒന്നും നാവിന് വഴങ്ങുന്നില്ല. പറയട പലയാടി മോനെ, കൊലപാതകം ചെയ്തിട്ട് കാട്ടിൽ ഒളിച്ചു താമസിക്കുന്നു, നിന്നെ ആരും തിരിച്ചറിയില്ല എന്ന് വിചാരിച്ചോ? ഏതാണ് നിന്റെ കൂടെയുള്ള ഈ പീസ്? ദേവയാനി. SI അലറി. നിന്റെ ആരാന്നാ ചോദിച്ചത്? നീലകണ്ഠൻ ഒന്ന് പതറി. ഞങ്ങൾ ഒന്നിച്ചു താമസിക്കുന്നു, എൻ്റെ ഭാര്യ. SI പൊട്ടിച്ചിരിച്ചു. വട്ടം കൂടിയ പോലീസുകാരുടെ ചുണ്ടുകളിലും ആഭാസച്ചിരി പടർന്നു. നിന്റെ ഭാര്യയോ? നീ ഇവളെ വിവാഹം കഴിച്ചിട്ടുണ്ടോ? തെളിവെന്തെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, ഒന്നിച്ചു ജീവിക്കുന്നു, അത്ര തന്നെ. ഇവൻ ആരട എന്ന മട്ടിൽ SI നീലകണ്ഠനെ നഖശികാന്തം നോക്കിപ്പഠിച്ചു. ഊറിച്ചിരിച്ച് ചോദിച്ചു, കൂടെ താമസിപ്പിക്കാൻ ഒരു പടി വേശ്യയെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ? എത്ര മാന്യന്മാരുടെ ചാരിത്രം നശിപ്പിച്ചവളാണ് ഈ മൃഗം എന്നറിയോ? നീലകണ്ഠൻ എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന് ഭയന്ന് ദേവയാനി പതുക്കെ പറഞ്ഞു, നീ ഒന്നും മിണ്ടല്ലേ? SI രോഷാകുലനായി. എന്താടീ ഒരു കുശുകുശു? അവൾ മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. SI ലാത്തി നീട്ടി അവളുടെ മാറിടത്തിൽ അമർത്തി. പിന്നെ ദേഹത്തിൽ വിരലോടിക്കുന്ന സുഖത്തോടെ ലാത്തി ഓടിച്ചു. ദേവയാനി അനക്കമറ്റ് സഹിച്ച് നിന്നു. എടി, നീ കാട്ടിനകത്തും ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? രാത്രിയും പകലും അവിടെ പലരും കയറിയിറങ്ങുന്നുണ്ടല്ലോ. അവൾ മുഖം ഉയർത്തിയില്ല. SI നീലകണ്ഠനെ നേർക്ക് തിരിഞ്ഞു. കുറ്റം രണ്ടാണ്, കൊലപാതകം, പിന്നെ കാട്ടിനകത്ത് ഇമ്മോറൽ ട്രാഫിക്. ഇനി മൂന്നാമതൊരു വകുപ്പ് കൂടിയുണ്ട്. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. കള്ളനോട്ട് റാക്കറ്റുമായി നിനക്കെന്താണ് ബന്ധം? നീലകണ്ഠൻ വാ പൊളിച്ചു. കള്ളനോട്ടോ? SI പോലീസുകാരോട് ആജ്ഞാപിച്ചു, ആ കള്ളനോട്ട് പ്രതിയെ കൊണ്ടുപോവാ. ലോക്കപ്പിൻ്റെ ഇരുട്ടിൽ നിന്നും രണ്ട് പോലീസുകാർ പ്രതിയെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്നു. പ്രതിയുടെ കാലുകൾ നിലത്തിറക്കണമെന്നുണ്ടായിരുന്നില്ല. കഴുത്ത് ഒടിഞ്ഞതുപോലെ തല ചുമലിലേക്ക് വീണിരുന്നു. മുഖം കണ്ടപ്പോൾ നീലകണ്ഠനും ദേവയാനിയും വിളറിപ്പോയി. ജയരാജനാണ്. അടിവസ്ത്രമേ ധരിച്ചിരുന്നുള്ളൂ. ദേഹമാസകലം അടിയും ചവിട്ടും കൊണ്ടതിൻ്റെ ചുവന്ന തിണർപ്പുകൾ നിയന്ത്രിച്ചിട്ടും ദേവയാനിയുടെ തൊണ്ടയിൽ നിന്നും നിലവിളിയുടെ ഒരു ചീള് പുറത്തു ചാടി. ഇരുവരുടെ നേർക്കും ജീവനില്ലാത്ത നോട്ടം നോക്കി ജയരാജൻ മുഖം അതേപടി താഴ്ത്തിപ്പിടിച്ചു. SI ചോദിച്ചു, ഈ തെണ്ടിയെ അറിയാമോ? നീലകണ്ഠൻ തലയാട്ടി, ഇവൻ ഞങ്ങൾ കുറേ കാലമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കള്ളനോട്ട് റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ്. ഇവനുമായി നിനക്കുള്ള ബന്ധമെന്താണ്? ഒരു വല താഴ്ന്നു വരുന്നത് അനുഭവസ്ഥമായെങ്കിലും, നീലകണ്ഠൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, രാജ്യ താല്പര്യത്തിനെതിരായി ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ഇവൻ സത്യസന്ധനായ സാമൂഹ്യബോധമുള്ള ചെറുപ്പക്കാരനാണ്. കള്ളനോട്ടുമായി ഇവന് ബന്ധമൊന്നുമില്ല. SIയുടെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. എടാ, ഈ തെണ്ടിയും ആദ്യമൊക്കെ ഇങ്ങനെ അച്ചടി വടിവിൽ പറഞ്ഞു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ എല്ലാം പുറത്തു വന്നു. പോലീസിൻ്റെ പിടിയിലായപ്പോൾ 2 കെട്ട് കള്ളനോട്ട ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പരിസ്ഥിതി, കീടനാശിനി, കാട്, പുഴ എന്നൊക്കെ പറഞ്ഞു നടന്ന് കള്ളനോട്ട് എത്തിക്കലാണ് ഇവൻ്റെ തൊഴിൽ. നീയും പറയും പോലെ പറയും, പറയിപ്പിക്കാൻ എനിക്കറിയും. പിടിച്ച് രണ്ടിനെയും അകത്തിട്, ഈ സൂളയെ മറ്റേ ലോക്കപ്പിലിട്. ലോക്കപ്പിൽ നീലകണ്ഠൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന നനവ് പറ്റിയ കണ്ണുകളോടെ ജയരാജൻ പറഞ്ഞു, ഭയങ്കര ചതിയാണ് നടന്നത്. ഞാൻ ഇന്നലെ വൈകിട്ട് കാസർഗോഡ് ടൗണിലൂടെ കോപ്പറേറ്റീവ് പ്രസ്സിലേക്ക് നടക്കുകയാണ്. നോട്ടീസ് അടിക്കാൻ കൊടുത്തത് കിട്ടാനുണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ബസ്സിൻ്റെ പൈസയേ ഉള്ളൂ. ഇപ്രാവശ്യവും ദിവാകരേട്ടനോട് കടം പറഞ്ഞ് നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് പ്രസ്സിലേക്കുള്ള കുശാൽ നഗർ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കുതിച്ചു വന്ന് മുന്നിൽ നിർത്തി. 4-5 ആളുകൾ ചാടിയിറങ്ങി വന്ന്, എന്താടാ റോഡ് നിൻ്റെ തറവാട്ട് സ്വത്ത എന്ന് ചോദിച്ച് ഒരു കാര്യവുമില്ലാതെ എന്നെ തല്ലാൻ തുടങ്ങി. റോഡിൻ്റെ കരയിലൂടെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ നടന്നിരുന്നത്. കുറേ ആൾക്കാർ അടി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആരും തടുക്കാൻ വന്നില്ല. അടിയേറ്റ് താഴെ വീണപ്പോൾ എന്നെ ചവിട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്നു. തെമ്മാടികൾ ഓട്ടോറിക്ഷയിൽ ചാടിക്കയറി ഓടി വന്ന പോലീസുകാർക്ക് ഞാൻ റിക്ഷ ചൂണ്ടിക്കൊടുത്തു. ഒരു പോലീസുകാരൻ എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് നിന്നെ മതി എന്ന് പറഞ്ഞു. മറ്റൊരു പോലീസുകാരൻ എൻ്റെ സഞ്ചിയിൽ നിന്നും തെറിച്ചു വീണതുപോലെ 2 നോട്ടുകെട്ടുകൾ പുറത്തെടുത്തു. വികൃതമായ ചിരിയോടെ എൻ്റെ നേർക്ക് ഉയർത്തിപ്പിടിച്ചു.